بسم الله الرحمن الرحيم.
ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا.
എന്റെ പങ്കാളികളെന്ന് നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരുന്നവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ എന്ന് അള്ളാഹു പറയുന്ന ദിവസം ശ്രദ്ധേയമത്രേ. അപ്പോൾ ഇവർ അവരെ വിളിച്ചു നോക്കുന്നതാണ്, എന്നാൽ അവർ ഇവർക്ക് ഉത്തരം നൽകുന്നതല്ല. അവർക്കിടയിൽ നാം ഒരു നാശഗർത്തം ഉണ്ടാക്കുകയും ചെയ്യും.
ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا.
കുറ്റവാളികൾ നരകം നേരിൽ കാണും, അപ്പോൾ തങ്ങൾ അതിൽ അകപ്പെടാൻ പോകുകയാണെന്ന് അവർ മനസ്സിലാക്കും. അതിൽ നിന്ന് വിട്ടുമാറിപ്പോകാൻ ഒരു മാർഗവും അവർ കണ്ടെത്തുകയുമില്ല.
وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ لِلنَّاسِ مِنْ كُلِّ مَثَلٍ وَكَانَ الْإِنسَانُ أَكْثَرَ شَيْءٍ جَدَلًا.
തീർച്ചയായും ജനങ്ങൾക്കു വേണ്ടി എല്ലാവിധ ഉപമകളും ഈ ഖുർആനിൽ നാം വിവിധ തരത്തിൽ വിവരിച്ചിരിക്കുന്നു. എന്നാൽ
നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മുസ്ദലിഫയിൽ ബാങ്കു ഇഖാമത്തു മഗ്രിബ് ഇശ സലാം മുസ്ദലിഫയിൽ ജമ്മു തഅഖീറായിട്ട് നിസ്കരിക്കുമ്പോൾ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഹുക്മിനെ കുറിച്ചുള്ള ഹദീസുകളും ആ റിവായത്തുകളെ പറഞ്ഞു. അത് റിവായത്തുകളുടെ വ്യത്യസ്തതക്കനുസരിച്ച് പണ്ഡിതന്മാർക്കിടയുള്ള ഖിലാഫ് അഭിപ്രായ വ്യത്യാസം. ഇനി തുടർന്നുള്ള ഏതാനും ഹദീസുകളാണ്. ഒന്ന്, قال رسول الله صلى الله عليه وسلم ان بلال يؤذن بليل فكلوا واشربوا حتى ينادي ابن ام مكتوم وكان رجلا اعمى لا ينادي حتى يقال له اصبحت اصبحت. متفق عليه وفي اخره ادراج. وعن ابن عمر رضي الله عنهما ان بلالا أذن قبل الفجر فأمره النبي صلى الله عليه وسلم أن يرجع فينادي ألا إن العبد نام. رواه أبو داود وضعفه ولا أنا لا رواه أبو داود وضعفه فجر بانجما يبند بطا. عن عائشة وابن عمر عائشة لنم ابن عمر رضي الله عنهم اجمعين അവര് നിവേദനം. قال അവർ രണ്ടു പേരും പറഞ്ഞു, عائشയും ابن عمر അബ്ദുള്ള ابن عمر അവർ രണ്ടു പേരും പറഞ്ഞു. قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു, ان بلالا يؤذن بليل. ان بلالا തീർച്ചയായും ബിലാൽ, يؤذن ബാങ്ക് വിളിക്കും, ബിലയിലിൻ രാത്രി, ബിലയിൽ രാത്രി. ഫകുലു വശ്രബു, അപ്പോൾ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഹത്ത യുനാദിയ ഇബ്നു ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മു മക്തൂം ബാങ്ക് വിളിക്കുന്നതുവരെ. വകാന റജുലൻ, ഇബ്നു ഉമ്മി മക്തൂം അദ്ദേഹമായിരുന്നു റജുലൻ അഅമ, അന്ധനായ ഒരു വ്യക്തി, അന്ധനായ ഒരു വ്യക്തിയായിരുന്നു. ലാ യുനാദി, അദ്ദേഹം ബാങ്ക് വിളിക്കുമായിരുന്നില്ല. ഹത്ത യുഖാലല, അദ്ദേഹത്തോട് പറയപ്പെടുന്നത് വരെ. അസ്ബഹ്ത അസ്ബഹ്ത, എന്താ അസ്ബഹ്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു, നരമ്പുലർന്നിരിക്കുന്നു എന്ന ആശയം. അസ്ബഹ്ത ഇനി ദഖൽത ഫിസ്സബാഹ്, നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അസ്ബഹ്ത. മുത്തഫഖുൻ അലൈഹി, ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷയിൽ നിന്നും ഇബ്നു ഉമറിൽ നിന്നും റിവായത്ത് ചെയ്ത ഹദീസാണ്. وفي اخره ഈ ഹദീസിന്റെ ഒടുവിൽ ഉണ്ട് ഇദ്രാജുൻ, ഇദ്രാജ്. ഇദ്രാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിക്കാതെ എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്, ഇബ്നു ഉമറിൽ നിന്നുമാണ്.
ഇവിടെ റളിയല്ലാഹു അൻഹും എന്നാണ്. ആയിഷ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ഉമർ മൂന്ന് പേരുള്ളതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞത്. റിവായത്ത് ചെയ്യുന്നത് ഹദീസിനെ ആയിഷയും ഇബ്നു ഉമറുമാണ്. അതുകൊണ്ടാണ് ഖാല അവർ രണ്ടുപേരും പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ബിലാലൻ യുഅദ്ദീനു ബിലൈൽ, ബിലാൽ രാത്രിയിൽ ബാങ്ക് വിളിക്കും. ഫകുലു വശ്രബു, അപ്പൊ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നാണ്. അത് റമദാനിലാകുമ്പോഴാണ്, റമദാൻ മാസത്തിലാണ്. റമദാൻ മാസത്തിൽ ബിലാലിന്റെ ബാങ്ക് കേട്ടിട്ട് നോമ്പിന് സമയമായി, അതുകൊണ്ട് ഇനി തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല എന്ന് വിചാരിക്കണ്ട. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഹത്ത യുനാദിയ ഇബ്നു ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് വിളിക്കുന്നത് വരെ. കാരണം ഇബ്നു ഉമ്മി മക്തൂം, അദ്ദേഹം ബാങ്ക് വിളിക്കാറുള്ളത് ഉദയം ദർശിക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തോട് പറയും, ഉദിച്ചിരിക്കുന്നു ഉദിച്ചിരിക്കുന്നു, അപ്പോഴാണ് അദ്ദേഹം ബാങ്ക് വിളിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇവിടെ ബിലാലിന്റെയും ഇബ്നു ഉമ്മി മക്തൂമിന്റെയും ബാങ്കിന് കൂടുതൽ ഇടവേളല്ല, മനസ്സിലായല്ലേ. ചില റിവായത്തുകളിൽ കാന യസ്അദു ഹാദ വയൻസിലു ഹാദ എന്നാണ്. ബാങ്ക് വിളിച്ചിട്ട് ബിലാൽ ഇറങ്ങും മനാർത്തുമെന്ന്, അപ്പോ ഇബ്നു ഉമ്മി മക്തൂം കയറാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? രണ്ടാളുടെയും ബാങ്കിനിടയിൽ കുറച്ച് സമയം വ്യത്യാസമുള്ളൂ. അപ്പോ ബിലാല് ബാങ്ക് കൊടുത്ത ഏറെക്കുറെ അടുത്ത് തന്നെയാണ് ആര് ബാങ്ക് കൊടുക്കുക? ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് കൊടുക്കുക. പക്ഷെ ബിലാലിന്റെ ബാങ്ക് അത് പിന്നെ ഉദയത്തിന് മുമ്പായിരുന്നു, ഉദയത്തിന് മുമ്പായിരുന്നു. ബാങ്ക് നീണ്ട് ശബ്ദത്തിലാണല്ലോ, നീണ്ടുകൊണ്ടാണല്ലോ. അപ്പോ പിന്നെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു സമയമാകുന്നതിന് മുമ്പായിരുന്നു ബാങ്ക് കൊടുത്തിരുന്നത്. അദ്ദേഹം മെനാർത്തുമെന്നുണ്ട് ഇറങ്ങുമ്പോ ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കയറുമായിരുന്നു എന്നാണ്. അങ്ങനെ രണ്ട് ഹദീസ്, രണ്ട് റിവായത്ത് കാണാൻ സാധിക്കും. ഒന്ന് ഇമാം ബുഖാരിന്റെ തന്നെ റിവായത്താണ്, കാന യർഖ ഹാദ വയൻസിലു ഹാദ. പിന്നെ ഇബ്നു ഉമ്മി മക്തൂം കയറും, അപ്പൊ ബിലാൽ ഇറങ്ങുമായിരുന്നു. അതേപോലെ വേറെ റിവായത്തിൽ കാന യസ്അദു ഹാദ വയൻസിലു ഹാദ എന്നാണുള്ളത്. ഇവിടെ ബിലാൽ, ബിലാൽ ഇബ്നു റബാഹ് നമുക്ക് വന്ന റാവിയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. ഇബ്നു ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മി മക്തൂം അദ്ദേഹം അംറു ഇബ്നു സായിദ ആണ്. അംറു ഇബ്നു സായിദ അദ്ദേഹത്തിന്റെ പേര്. അംറു ഇബ്നു സായിദ അൽ ഖുറൈശി അൽ ആമിരി, അദ്ദേഹം ഖുറൈശിയാണ്, ബനു ആമിർ ഗോത്രക്കാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് അൽ ഖുറൈശി അൽ ആമിരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഇബ്നു ഉമ്മി മക്തൂം എന്നുള്ളത് ശരിക്കും ഉമ്മി മക്തൂമിന്റെ മകൻ എന്നാണ്. പേര് അംറു ഇബ്നു സായിദ ആണ്. അംറു ഇബ്നു സായിദ അൽ ആമിരി, അൽ ആമിരി ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ അവസാനത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഫി അവാഖിരി ഖിലാഫത്തി ഉമർ, ഉമറിന്റെ ഖിലാഫത്തിനൊടുവിലാണ് പിന്നെ ഇബ്നു ഉമ്മി മക്തൂം മരിക്കുന്നത്. അദ്ദേഹത്തിന് ഉമ്മ ഉമ്മി മക്തൂമാണ് ഉണ്ടാവും. ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മി മക്തൂം എന്നാണ് ഉമ്മി മക്തൂമിന്റെ മകൻ. ഉമ്മാന്റെ പേര് ഉമ്മയിലേക്കാണ് ആര് ചേർത്തിട്ടുള്ളത്? ഇദ്ദേഹം ഈ സഹാബി ചേർത്തിട്ടുള്ളത്. ഉമ്മി മക്തൂം, അത് ഇവരുടെ, അത് ഉമ്മി മക്തൂം എന്നുള്ള വിളിപ്പേരാണ്. ആ സ്ത്രീയുടെ പേര്, ആ മഹദിയുടെ പേര് ആതിക അൽ മഖ്സൂമിയ എന്നാണ്. ആതിക അൽ മഖ്സൂമിയ. അപ്പോ ബനു മഖ്സൂം ഗോത്രക്കാരിയാണ് ഉമ്മ. അവരുടെ പേര് ആതിക, വിളിപ്പേരാണ് ഉമ്മി മക്തൂം. അംറു ഇബ്നു സായിദ, ഈ അംറു ഇബ്നു സായിദയാണ് അലൈഹിസ്സലാം സൂറത്ത് അബസന്റെ തുടക്കത്തിൽ ഉണ്ടല്ലോ, അബസ വതവല്ല അൻജാഅഹുൽ ആമ വമാ യുദ്രീക ലയസക. അവിടെ അൻജാഅഹുൽ ആമ എന്ന് പറഞ്ഞ ആ ആമ ഉണ്ടല്ലോ, അന്ധൻ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ നീരസത്തിൽ നെറ്റി ചുളിച്ചു എന്ന് പറയുന്ന ആ സംഭവം, അത് ഈ അംറു ഇബ്നു സായിദിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വരുമ്പോ റസൂൽ അങ്ങനെ പറയും, മർഹബൻ ബിമൻ ആതബനി ഫീഹി റബ്ബി, എന്റെ റബ്ബ് ആരുടെ വിഷയത്തിലാണോ എന്നെ ആക്ഷേപിച്ചത് അയാൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞാണ് സ്വീകരിക്കുന്നത് റസൂലുള്ള. അങ്ങനെ ഇബ്നു മക്തൂമിന്റെ വിഷയത്തിലാണ് റസൂലുള്ളാനെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരുത്തിയത്. ഇദ്ദേഹം റസൂലുള്ളാന്റെ മുഅദ്ദിനാണ്, റസൂലുള്ളാന്റെ മുഅദ്ദിനാണ്, ബ്ലൈൻഡാണ്, അന്ധനാണ്, അന്ധനായിരുന്നു. റസൂലുള്ളാന്റെ ബാങ്കികളിൽ ബിലാല്, അതേപോലെ തന്നെ അബു മഹദൂറ, സയദുൽ ഖറബ്, അതേപോലെ തന്നെ അബ്ദുള്ള ഈ അമ്ര ഇബ്നു സഈദ അൽ ആമിരി എന്ന ഇബ്നു ഉമ്മി മക്തൂം. ആത്തബനി ആക്ഷേപിച്ചു. ആത്തബനി മർഹബൻ ബി മൻ ആത്തബനി ഫീഹി റബ്ബി. തൈഫ് ഉമർ റളിയല്ലാഹു ഖിലാഫത്തിനൊടുവിലാണ് ഇബ്നു ഉമ്മി മക്തൂം മരണപ്പെട്ടത്. ഇവിടെ ഈ ഹദീസിൽ ഒരു പള്ളിയിൽ രണ്ട് ബാങ്കിയെ നിശ്ചയിക്കാന്നുള്ളതിന് തെളിവുണ്ട് അല്ലേ? ഒരു പള്ളിയിൽ രണ്ട് ബാങ്കിക്ക് തെളിവുണ്ട്. അതേപോലെ തന്നെ സുബഹി ബാങ്ക് അത് സമയമാകുന്നതിന് മുമ്പ് തന്നെ നൽകാം എന്നുള്ളതിന് തെളിവുണ്ട്. പക്ഷെ സമയമായിന്ന് അറിയിക്കാനുള്ള ബാങ്ക് വേണം. സമയമായാൽ അതറിയിക്കാനുള്ള ബാങ്ക് വേണം. അതാണ് ഇബ്നു മക്തൂമിന്റെ ബാങ്ക്. പക്ഷെ സുബഹിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സമയമാകുന്നതിന് മുമ്പ് മറ്റൊരു ബാങ്കാകാം എന്നുള്ളതിന് ഇതിൽ തെളിവുണ്ട്. കാരണം എന്താ? നമസ്കാരത്തിലേക്കുള്ള വിളംബരമാണ് ബാങ്ക്. നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷണമാണ് എങ്കിൽ സുബഹിന്റെ ടൈമിൽ അത് രണ്ടു തവണയാണ്. അതിലെന്തില്ല ഇഷ്കാലില്ല. കാരണം ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പൊ ആളുകൾക്ക് ഒരു പിന്നെ രണ്ടു തവണ ഉണർത്തലാവാൻ ഒരു ബാങ്ക് ഏറെ ആവുന്നതിൽ പ്രശ്നമല്ല. അത് ബിലാൽ റളിയല്ലാഹു അതിനായിരുന്നു അങ്ങനെ ബാങ്ക് കൊടുത്തിരുന്നത്. പക്ഷെ ബിലാലിന്റെ ബാങ്ക് സമയമാകുന്നതിന് മുമ്പായിരുന്നു, ഇബ്നു ഉമ്മത്തുമായിരുന്നു സമയമായതിനു ശേഷം ബാങ്ക് കൊടുത്തിരുന്നത്. വകാന റജുലൻ അഅമ ലാ യുനാദി ഹത്താ യുഖാല ലഹു അസ്ബഹ്ത അസ്ബഹ്ത. ഈ വകാന റജുലൻ അഅമ എന്നുള്ള ഈ ബാങ്ക് ഉണ്ടല്ലോ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കല്ല. ഹദീസിൽ എങ്ങനെ തുടങ്ങിയത്? കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്, അല്ലാഹു റസൂൽ പറഞ്ഞു എന്നാണ്. എന്താ റസൂൽ പറഞ്ഞത്? ഇന്ന ബിലാല യുഅദിന ബിലൈലിൻ ഫഖുലു വശറബു ഹത്താ യുനാദ ഇബ്നു ഉമ്മി മക്തൂം. അത് വരെയാണ് റസൂലുള്ളാഹിന്റെ വാക്ക്. പിന്നെ ഈ ഹദീസിൽ കാണുന്ന ഈ ഭാഗം എന്താണ്? വകാന റജുലൻ അഅമ ലാ യുനാദി ഹത്താ യുഖാല ലഹു അസ്ബഹ്ത അസ്ബഹ്ത എന്നുള്ളത് അതാണ് ഈ പറഞ്ഞത്. വഫി ആഖിരിഹി, ഈ ഹദീസിന്റെ ഒടുവിലുണ്ട് ഇദ്റാജുൻ, ഇദ്റാജുണ്ട്. ഇദ്റാജ് എന്ന് പറഞ്ഞാൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാരുടെ വാക്ക് ഇതിൽ വരിക എന്നുള്ളതാണ്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാരുടെ വാക്ക് ഹദീസിൽ വരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബൈക്കൂനി പിന്നെ കവിതാ സമാഹാരങ്ങളിൽ കാണാം മുസ്തലഹിന്റെ വിഷയത്തിൽ. വൽ മുദ്റജാതു ഫിൽ ഹദീസി മാ അതത് മിൻ ബാദി അൽഫാദി റുവാതി നിത്തസൽ അങ്ങനെ കാണാം. അതായത് മുദ്റജാത് എന്ന് പറഞ്ഞെങ്കിൽ ചില ഹദീസുകളിൽ എന്ത് ചെയ്യും? റാവിമാരുടെ വാചകം അതിനിടയിൽ വരും. ചിലപ്പോൾ തുടക്കത്തിലായിരിക്കും, ചിലപ്പോൾ നടുവിലായിരിക്കും, ചിലപ്പോൾ ഒടുവിലായിരിക്കും. അത് റസൂലിനെ പറഞ്ഞായിക്കൊള്ളുന്നില്ല. അപ്പൊ ഹദീസുകളിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാർ തങ്ങളുടെ ചില വാക്കുകൾ പറയും, അത് ഹദീസിന്റെ ലഫ്ദിൽ വരും. പക്ഷെ അതെന്ത് ചെയ്യാൻ പറ്റും? അത് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പൊ ഈ വകാന റജുലൻ ആമ ഇബ്നു ഉമ്മി മക്തൂം ബ്ലൈൻഡ് ആയ ഒരു മനുഷ്യനായിരുന്നു. ലാ യുനാദി ഹത്താ യുഖാല ലഹു അസ്ബഹത 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 എന്ന് അദ്ദേഹത്തോട് പറയപ്പെടുന്നത് വരെ അദ്ദേഹം ബാങ്ക് വിളിച്ചിരുന്നില്ല എന്ന്. അതൊന്നുകിൽ ഇബ്നു ഉമറിന്റെ വാക്കാണ്, അല്ലെങ്കിൽ ഇമാം സുഹുരിയുടേതാണ്. ഇമാം സുഹുരിയുടേതാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരുടേതാണ് ഇമാം സുഹുരി, മുഹമ്മദ് ഇബ്നു ഷിഹാബിന് സുഹുരി. ഒന്നുകിൽ സുഹുരിയുടേതാണ്, അല്ലെങ്കിൽ ഇബ്നു ഉമറിന്റേതാണ് ഏത്? ഈ വാക്ക് കാൻ റജുലൻ ആമ എന്നുള്ളത് അത് ആരുടേതല്ല, റസൂലുള്ളാഹിന്റേതല്ല. പക്ഷെ അത് ഹദീസിൽ വന്നു. നമ്മൾ വായിക്കുമ്പോൾ എന്താ വിചാരിക്കുക? ഒരാള് ഇതില്ലെങ്കിൽ എന്താ ഇപ്പൊ വിചാരിക്കുക? അതും റസൂലുള്ളാഹിന്റെ വാക്കാന്നാ വിചാരിക്കുക അല്ലേ? അങ്ങനെ പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ വാക്കാണ് എന്ന് തോന്നിപ്പോകും വിധം ഹദീസിൽ റാവിമാരുടെ വാക്ക് വരുന്നതിനാണ് എന്ത് പറയുക? മുദ്റജ് എന്ന് പറയാം. മുദ്റജ് അല്ലെങ്കിൽ അങ്ങനെ ചേർക്കുന്നതിനാണ് ഇദ്റാജ് എന്ന് പറയാം. മറ്റ് ഹദീസിന്റെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഈ ഹദീസ് പറഞ്ഞപ്പോൾ അതിന് സാക്ഷിയായവരുടെ മൊഴികൾ, ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇദ്റാജ് തിരിച്ചറിയാൻ പറ്റും. അത് റസൂലുള്ളാഹിന്റെ വാക്കല്ല, അത് ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിയുടെ അഭിപ്രായമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ഈ അബൂ ഹുറൈറ റിപ്പോർട്ടിന്റെ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ലിൽ അബ്ദുൽ മംലൂക്കി അജറാനി, ഒരടിമക്ക് രണ്ട് കൂലിയുണ്ട്. അടിമക്ക് അടിമയായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് രണ്ട് കൂലിയുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരു ഹദീസ്. ആ ഹദീസിന്റെ ഒരു ഇദ്റാജായിട്ട് വന്ന ഭാഗം കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദും ഹജ്ജും മബ്റൂറും, എന്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യലും ഇല്ലായിരുന്നുവെങ്കിൽ ഒരടിമയായിട്ട് ജനിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചേനെ. മനസ്സിലായ. അപ്പൊ പിന്നെ ഒരടിമക്ക് രണ്ട് പ്രതിഫലമുണ്ട്. അബ്ദുൽ മംലൂക്കി അജറാനി എന്ന് പറഞ്ഞ ഹദീസിന്റെ ഒടുവിൽ പിന്നെ ഹദീസിൽ എന്ന പോലെ വരികയാണ്, എന്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദും അതേപോലെ മബ്റൂറായ ഹജ്ജും എന്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യലും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരടിമയായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിച്ചേനെ എന്ന് റസൂൽ, ജനിക്കാൻ ആഗ്രഹിച്ചേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയും. അപ്പൊ അത് റാവിയുടെ ഇദ്റാജാണ്, റാവിയുടെ വാക്കാണ്, അത് റസൂലുള്ള പറഞ്ഞതല്ല. എന്തുകൊണ്ട്? അത് ആ പ്രയോഗത്തിന് മനസ്സിലാക്കാൻ പറ്റും. എന്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യുന്ന റസൂലുള്ളാന്റെ ഉമ്മ ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ടുണ്ട്, റസൂലുള്ളാന്റെ ആറാമത്തിലെ വയസ്സിൽ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അത് റാവിയുടെ പ്രയോഗമാണ്, റാവിയുടെ പ്രയോഗമാണ്. ഇങ്ങനെ റാവിമാർ പറയുന്നതിനാണ് ഇദ്റാജ് എന്ന് പറയാം, മുദ്റജ് എന്ന് പറയാം. തയ്യേ. അപ്പോ ഇവിടെ ഈ ഹദീസിൽ ഏതാനും മസ്അലകൾ ബാങ്കുമായി ബന്ധപ്പെട്ട്, സുബൈ ബാങ്കിന് രണ്ട് ബാങ്കാകാം, ഒരു ബാങ്ക് അത് സമയം ആകുന്നതിന് മുമ്പും ആകുന്നതിൽ വിരോധമല്ല. ഇനി അടുത്ത ഹദീസ് അതുമായി ബന്ധപ്പെട്ട് തന്നെ. വഅനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിവേദനം. അന്ന ബിലാലൻ അദ്ദന ഖബ്ലൽ ഫജ്രി, അന്ന ബിലാലൻ ബിലാൽ അദ്ദന ഖബ്ലൽ ഫജ്ർ, ഫജ്റിന് മുമ്പ് ബാങ്ക് വിളിച്ചു, ഫജറിന് മുമ്പ് ബാങ്ക് വിളിച്ചു. ഫഅമറഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് കൽപ്പിച്ചു, അയർജിയ മടങ്ങുവാനും, ഫയുനാദി എന്നിട്ട് വിളിച്ചു പറയുവാനും, ബാങ്ക് വിളിച്ചോടത്തേക്ക് മടങ്ങാൻ എന്നിട്ട് വിളിച്ചു പറയാൻ കൽപ്പിച്ചു. എന്താ കൽപ്പിക്കേണ്ടത്? അങ്ങനെയുള്ളത് അല അറിയുക, ഇന്നൽ അബ്ദനാം, അതായത് ഈ അടിമ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതായത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്കിന് സമയമാണിന് മുമ്പ് കയറി ബാങ്ക് വിളിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് പറഞ്ഞു, അയ്യ അർജിയ മടങ്ങുവാനും, ഫയുനാദി എന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയാനും. എന്താ വിളിച്ചു പറയേണ്ടത്? അല ഇന്നൽ അബ്ദനാം, ഈ ദാസൻ ഉറങ്ങിപ്പോയതാണ്, അതുകൊണ്ട് മയക്കത്തിൽ വിളിച്ചു പറഞ്ഞ ബാങ്ക് കൊടുത്താണ്, ബോധമില്ലാതെ ബാങ്ക് കൊടുത്തു പോയതാണ്, സമയമായിട്ടില്ല. അതാണ് പറഞ്ഞത്, മനസ്സിലായോ? ബിലാല് സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് കൊടുത്തു, ഫജറിന് മുമ്പ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി ചെന്നിട്ട് അലാ ഇന്നൽ അബ്ദനാം എന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നാണ്. കാരണം എന്താ, ആളുകളിപ്പ ബാങ്ക് വിളിച്ചെന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റിട്ട് വരും, ഇപ്പൊ അതിന്റെ ആവശ്യമല്ല. ഇത് അടിമ, അതായത് ബിലാൽ എന്നവര് ഉറങ്ങിപ്പോയതാണ്, അങ്ങനെ ഉറക്കത്തിൽ അറിയാതെ ബാങ്ക് കൊടുത്തു പോയതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഈ ഹദീസ് റവാഹു അബൂദാവൂദ്, വദഅഫഹു, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു, അദ്ദേഹം അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസ് ദുർബലാണിത്. ഹദീസ് ദുർബലാണ്, കാരണം ഈ ഹദീസ് അയ്യൂബ് സുഖ്തിയാനിയിൽ നിന്ന് ഹമ്മാദ് ബിൻ സലമ ഒറ്റപ്പെട്ട റിവായത്ത് ചെയ്തതുകൊണ്ട് ഈ ഹദീസിനെ ദുർബലപ്പെടുത്തിയെന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ഹദീസിന്റെ ആശയവും തൊട്ടും പറഞ്ഞ ഹദീസിന്റെ ആശയവും തമ്മിൽ ഏറ്റുമുട്ടുണ്ടോ? ആ രണ്ടും ഫജറിന് മുമ്പാണ്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേ, ആ ബാങ്ക് വിളിച്ച്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇവിടെ ബിലാല് രാത്രി ബാങ്ക് വിളിക്കുന്നതാണ്, ഫജറിന് മുമ്പ് ബാങ്ക് വിളിക്കുന്നതാണ്, അതിന് റസൂല സമ്മതിക്കാണ്. ഇവിടെയോ ഫജറിന് മുമ്പ് ബാങ്ക് വിളിച്ച് അപ്പൊ റസൂല അതിനെ തിരുത്തുകയാണ്, ഉറങ്ങിയിട്ട് വിളിച്ചാണ് എന്ന് പറയാൻ പറയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് കിട്ടൂലേ. സുബഹി സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളി പാടുണ്ടോ ഇല്ലേ? പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫാണ്. ഹനഫികൾ ഒരു ഭാഗത്തും, മാലിക്കികൾ, ശാഫിഈകൾ, ഹംബലികൾ മറുഭാഗത്തും. ഹനഫികൾ പറഞ്ഞു, സുബഹിന്റെ മുമ്പ് ആളുകൾ ഉണർത്താൻ എന്ന ബാങ്ക് പാടുള്ളതല്ല. അതിന് അവരുടെ തെളിവാണ് ഈ ഹദീസ്, ഇബ്നു ഉമറിന്റെ ഹദീസ്. എന്താ, ബിലാൽ ബാങ്ക് വിളിച്ചു, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ബിലാലിനോട് ചെന്നിട്ട് അടിമ ഉറങ്ങിപ്പോയതാണ് എന്ന് തിരുത്താൻ പറഞ്ഞു. ബാങ്കിന് സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് അനുവദനീയായിരുന്നുവെങ്കിൽ എന്ത് വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല? ആ ഇത് തിരുത്തേണ്ടിയിരുന്നില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഹനഫികൾ പറഞ്ഞു, സമയമാകുന്നതിന് മുമ്പ് സുബഹിക്ക് ബാങ്ക് വിളിക്കാൻ പാടുള്ളതല്ല. പക്ഷേ ഈ ഹദീസ് അബൂദാവൂദിന്റേതാണ്. ഇവ അബൂദാവൂദ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഹദീസിന്റെ പിന്നെ സനദിനെ കുറിച്ചുള്ള ഇഷ്കാലാണത്. ഹമ്മാദ് ബിൻ സലമന്റെ റിപ്പോർട്ട്, അയ്യൂബ് സുഫ്തിയാനിയിൽ നിന്നുള്ള ഹമ്മാദ് ബിൻ സലമയുടെ റിപ്പോർട്ട്, അത് ഗൈർ മഹ്ഫൂദ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഗൈർ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ ഷാദ്ദാണ്. കാരണം സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഈ ഹദീസിന്റെ ഉണ്ടല്ലോ, വിശ്വാസ്യമായ ഈ റിപ്പോർട്ടിന്റെ റിവായത്തിന് എതിരിൽ വരുന്നുണ്ട് ഈ ആശയം. അതുകൊണ്ട് ഗൈർ മഹ്ഫൂദ് ഷാദാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ ഇതിനെ ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ബലപ്പെടുത്തിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ഈ ഹദീസ് കൊണ്ട് തെളിവെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. എന്തുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സമയമാകുന്നതിന് ബാങ്ക് കൊടുക്കാൻ, സമയമാകുന്നതിന് മുമ്പ്, സുബൈക്ക് സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കാൻ അനുവാദം നൽകുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം, മനസ്സിലായ? അതായത് ഇവിടെ ബാങ്ക് വിളിക്കാൻ ഉണ്ടല്ലോ, അനുവാദം ഉണ്ടല്ലോ, സമയമാണെങ്കിൽ മുമ്പ് തന്നെ ബാങ്ക് വിളിക്കാം. ഫജറിന് മാത്രം, ഇത് ഫജറിന് മാത്രം കേട്ടോ, ഫജറിന് ആളുകളെ ഉറക്കിൽ നിന്ന് ഉണർത്താൻ സമയമാകുന്നതിന് ബാങ്ക്, സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കാം എന്ന് ഈ സഹീഹായ ഹദീസിൽ തെളിവുണ്ട്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റിവായത്താണ്. അതിനെതിരിലാണ് ഇത് ഈ ഹദീസിന്റെ തേട്ടുള്ളത്. അപ്പോ ഈ ഹദീസിനെ ദുർബലപ്പെടുത്തി മാറ്റേണ്ടതില്ല. പിന്നെയോ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താണ്, ഈ പെർമിഷൻ ബിലാലിന് ലഭിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം. പെർമിഷൻ ബിലാലിന് ഇവിടെ ലഭിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം. അപ്പൊ ഇഷ്കാലില്ല, അതിൽ ഇഷ്കാലില്ല. അപ്പൊ രണ്ട് ഹദീസിനെയും നമുക്ക് ജമ്മ ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലാണ്ട. ഹനഫികൾ പറഞ്ഞു ഈ ഹദീസ് കൊണ്ട് ഫജറിന്റെ സമയമാകുന്നതിന് മുമ്പ് ഉണർത്താനുള്ള ബാങ്ക് അത് പാടുള്ളതല്ല. പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാർ, മാലിക്കി മദ്ഹബിലെയും ഷാഫിഈ മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും ഫുഖഹാക്കൾ പറഞ്ഞു, സുബഹിക്ക് മാത്രം, സുബഹിന്റെ സമയമാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു ബാങ്ക് വിളിക്കാവുന്നതാണ്. എന്നിട്ട് സമയമായിട്ട് രണ്ടാം ബാങ്ക്. അതാണ് ഈ സഹീഹായ ഹദീസുകൾ അറിയിക്കുന്നത്. അങ്ങനെ ഈ ഹദീസ് മാത്രമല്ല, വേറെയും ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇന്ന ബിലാല യുഅദ്ദിന ബിലൈൽ ഫകുലു വശർബു ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മ മക്തൂം, ഇന്ന ബിലാല യുഅദ്ദിന ബിലൈൽ, ബിലാൽ രാത്രി ബാങ്ക് വിളിക്കും, ഫകുലു വശർബു അപ്പൊ നിങ്ങൾ തിന്നോളിയും കുടിച്ചോളിയും, ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മ മക്തൂം, ഇബ്നു ഉമ്മ മക്തൂം ബാങ്ക് വിളിക്കുന്നത് വരെ. സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ഇതല്ലാത്ത വേറെ റിവായത്തുണ്ട്, വേറെ റിവായത്തുകളുണ്ട്. എന്ത് സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കാം എന്നുള്ളത് സുബൈക്ക് മാത്രം. അപ്പൊ സഹീഹായ കുറെ ഹദീസുകളെ ഈ ഹദീസ് എന്ത് ചെയ്ത് അതിനെതിരായി വരികയാണ്. അപ്പൊ ഈ ഹദീസിന്റെ തേട്ടം എത്രയേ ഉള്ളൂ, ഇത് ഈ അനുവാദം ലഭിക്കുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം, അത്ര. നോമ്പിനും നോമ്പല്ലാത്ത സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, നോമ്പിന് മാത്രമല്ല ആളുകളെ വിളിക്കേണ്ടത്, നോമ്പല്ലാത്ത സമയങ്ങളിലും എന്ത് ചെയ്യാം എന്നാണ് ഈ പിന്നെ ബാങ്ക് ആകാവുന്നതാണ്. എങ്ങനെ, അത് വേറെ വിഷയമാണ്. ശരിക്കും തഹജ്ജുദ് ബാങ്ക്, അത് തഹജ്ജുദ് ബാങ്ക് എന്നുള്ള അതിക്ക് അത് വിളിക്കുന്നത് വിധേയത്താണ് എന്നല്ല. പക്ഷെ അതിലുള്ള വിഷയം പിന്നെ ഈ ബാങ്ക് ഉണ്ടല്ലോ സമയമാകുന്നതിന് മുമ്പുള്ള ബിലാലിന്റെ ബാങ്ക്, ആ ബാങ്കും ഇബ്നു അമ്മ മക്തൂമിന്റെ ബാങ്കും തമ്മിൽ വ്യത്യാസമല്ല. കാരണം എന്താ, ഒരാൾ ബാങ്ക് വിളിച്ചിറങ്ങുമ്പോൾ മറ്റേ ബാങ്ക് എടുക്കാൻ കയറുകയാണ്, ആ കുറഞ്ഞ കേപ്പേ ഉള്ളൂ. പക്ഷെ ഇത് പിന്നെ ഒരു മണിക്കൂറൊക്കെ ഇതാണ്. ആ വിഷയത്തിലുള്ള ഫുഖാക്കൾക്കിടയിലെ ഖിലാഫ്, ഹംബലികൾ പറഞ്ഞത് അർദ്ധരാത്രിക്ക് ശേഷം, അർദ്ധരാത്രിക്ക് ശേഷം എപ്പോഴും എന്ത് ചെയ്യാവുന്നതാണ്, ബിലാലിന്റെ ഈ ബാങ്ക് ആവുന്നതാണെന്നാണ്. അതുകൊണ്ടാണ് ഒരു മണിക്കൂറൊക്കെ മുമ്പ് ബാങ്ക്. അങ്ങനെ ഹംബലികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് മാലിക്കുകളുടെയും ഷാഫിഈകളുടെയും പക്ഷമല്ല. തഹജ്ജുദിന് വിളിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ബാങ്ക്, മനസ്സിലായ? അതല്ല ഈ ബാങ്ക്. ഈ ബാങ്ക് എന്ന് പറയുന്നത് കേവലം സുബഹിക്ക് വേണ്ടിയിട്ടുള്ളതായ ഉണർത്തലാണ്. ഇനി അടുത്ത ഹദീസ്, അതിന് മനസ്സിലാക്കാം ബാങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു ചെന്നിട്ട് എന്ത് ചെയ്യാം, തിരുത്താം. കണ്ട, ഇവിടെ ബാങ്കിൽ തെറ്റ് പറ്റി, അപ്പൊ എന്ത് ചെയ്ത് ചെന്നിട്ട് അല ഇന്നൽ അബ്ദനാം എന്ന് ഇവിടെ പറയുന്നത്, ഈ ബാങ്ക് കേട്ടാലൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം, തിരുത്തി പറയണം. ഇന്നത്തെ കാലത്ത് തന്നെയെങ്കിലും അന്ന് അയാളെ പിരിച്ചുവിടും. വഅൻ അബി സഈദിൻ അൽഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമിഅ്തുമുൻ നിദാഅ ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ. മുത്തഫഖുൻ അലൈഹി. ഇഷാദ അബി സഈദിൻ അൽഖുദ്രി, അബൂ സഈദിൻ അൽഖുദ്രിയിൽ നിവേദനം. قال رسول الله صلى الله عليه وسلم الله الرسول പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം اذا سمعتم النداء നിങ്ങൾ ബാങ്ക് വിളി കേട്ടാൽ, اذا സമയത്ത് നിങ്ങൾ കേട്ടാൽ അന്നിദ, നിദ എന്ന് പറഞ്ഞാൽ അദാൻ ബാങ്ക് വിളി, اذا നൂദിയ ലിസ്സലാം എന്നല്ലേ, അതാണ് നിദ വിളി, ബാങ്ക് വിളി നിങ്ങൾ കേട്ടാൽ, ഫഖൂലു നിങ്ങൾ പറയണം, മിസ്ലമ യഖൂലുൽ മുഅദ്ദിൻ മുഅദ്ദിൻ പറയുന്നത് പോലെ, പറയുന്നതിന് തുല്യമായിട്ട്, മിസിൽ എന്നാണ് അവിടെ നബീർ, അതിന് തുല്യമായിട്ടുള്ള വാക്ക് നിങ്ങളും പറയണം എന്നാണ്. ഫഖൂലു, അപ്പോൾ നിങ്ങൾ പറയണം, ഖൗലൻ മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ, മുഅദ്ദിന് പറയുന്നത് പോലുള്ള അതിന് തുല്യമായ വാക്ക് പറയണം. മുത്തഫഖുൻ അലൈഹി. ഇത് അബൂ സഈദ് അൽ ഖുദ്രിന്റെ റിപ്പോർട്ടാണ്. അപ്പൊ നിദാഅ് കേട്ടാൽ ഫഖൂലു അപ്പ തന്നെ പറയണം എന്നാണ്. മിസ്ലമായ കുൽ മുഅദ്ദിൻ, മുഅദ്ദിന് പറയുന്നതിന് തുല്യമായ വാക്ക്. ഇനി അടുത്ത ഹദീസ് കൂടി വായിക്കണം, അപ്പൊ അതിന്റെ ഇത് മനസ്സിലാകാൻ. വലിൽ ബുഖാരി അൻ മുആവിയത മിസ്ലഹു, വലിൽ ബുഖാരി, ബുഖാരി കൊണ്ട് അൻ മുആവിയത റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു തൊട്ട് മിസ്ലഹു, ഇതുപോലുള്ള ഹദീസ്. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു ഇതാ സമയത്തു മുന്നിതാ ഫഖൂലു മിസ്ലമായ കുൽ മുഅദ്ദിൻ എന്നതിന് തുല്യമായിട്ടുള്ള ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്? മുആവിയയിൽ നിന്ന് ആര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. ولي مسلم عن عمر رضي الله عنه في فضل القول كما يقول المؤذن كلمة كلمة سوى الحيئلتين فيقول لا حول ولا قوة إلا بالله. ولي مسلم مسلم نوند ما مسلم نوند آرل لنا عن عمر عمر رضي الله عنه لنا يد بشيط في فضل القول كما يقول المؤذن مؤذن پرينا دبولة پرينا دند سرشت دائد بشيط مؤذن പറയുന്നത് പോലെ പറയുന്നതിന്റെ ഫളിന്റെ വിഷയത്തിൽ, ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഉമറിൽ നിന്ന് ഇമാം മുസ്ലിമിന്റെ റിവായത്തിലുണ്ട്. ഓരോ കെലിമയും എന്ന് പറഞ്ഞാൽ എന്താ? ഉമറിന്റെ ഹദീസിലുള്ളതാണ്. ഇദാ ഖാല ഇമാമു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇമാം അല്ല അസ്തഗ്ഫിറുല്ലാ, ബാങ്കി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞെങ്കിൽ കേൾക്കുന്ന ആൾ എന്ത് പറയണം? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയണം. ബാങ്കി അഷദ് അല്ലാ ഇലാഹ ഇല്ലല്ലാ അഷദ് അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾ എന്ത് ചെയ്യണം? അഷദ് അല്ലാ ഇലാഹ ഇല്ലല്ലാ അഷദ് അല്ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് കലിമത്തൻ കലിമത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരെ തൈറ്റുമ്പോ പിന്നെ ഒറ്റയടിയായിരിക്കും. ബാങ്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷദ് അല്ലാ ഇലാഹ ഇല്ലല്ലാ അഷദ് അല്ലാ, ബാങ്ക് കൂടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നായിട്ട് കൂട്ടിയടി, അത് പാടുള്ളതല്ല. ജമാക്കി ജാമാക്കി അറിഞ്ഞില്ലേ, അത് പാടുള്ളതല്ല. പ്രത്യേക പിന്നെ ബാങ്ക് വിളിക്കുന്ന ആള് ഓരോ കലിമ പറയുമ്പോഴും അതെന്ത് ചെയ്യ, കേൾക്കുന്ന ആൾ എന്ത് ചെയ്യുക? ആവർത്തിക്കുക എന്നുള്ളതാണ്, ഏറ്റുപറയുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഉമറിന്റെ ഹദീസിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ശ്രേഷ്ഠതയാണ്. ബാങ്കി പറയുന്നത് പോലെ ഓരോ കെലിമത്തും പറഞ്ഞാൽ അതിന്റെ ശ്രേഷ്ഠത പറയുന്ന ഹദീസാണ് ഉമറിൽ നിന്ന് റിപ്പോർട്ട്. അതൊന്നുകിൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട്, അല്ലെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അതിന്റെ ഫളിലുള്ളത്. അപ്പൊ വലി മുസ്ലിമിൻ അൻ ഉമറ, ഉമറിൽ നിന്ന് മുസ്ലിമിന്റെ റിവായത്തിലുണ്ട്, ഫീ ഫളിൽ ഖൗലി കമാ യഖൂലുൽ മുഅദ്ദിനു കലിമത്തൻ കലിമത്തൻ, മുഅദ്ദിന് പറയുന്നത് പോലെ ഓരോ കലിമത്തും പറയുന്നതിന്റെ മഹത്വത്തിന്റെ വിഷയത്തിൽ ഉമറിൽ നിന്ന് ഇമാം മുസ്ലിമിന്റെ റിവായത്തിലുണ്ട്. സിവൽ ഹൈ അലത്തൈനി, ഏതൊഴിച്ച്? ഹൈ അലത്തൈനി ഒഴിച്ച്. ഹൈ അലത്ത് എന്ന് പറഞ്ഞാൽ ഹൈ അല എന്ന് പറഞ്ഞെങ്കിൽ ഹൈ അല സ്വലാത്ത്, ഹൈ അലൽ ഫലാഹ് എന്ന് പറയലാണ്. അതിനാണ് എന്ത് പറയാ, ഹൈ അല എന്ന് പറയാം. രണ്ട് ഹൈ അല ഉണ്ട്, ഹൈ അല സ്വലാത്തുണ്ട്, ഹൈ അലൽ ഫലാഹു ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഹൈ അലത്തൈനി എന്ന് പറഞ്ഞത്. രണ്ട് ഹൈ അലത്തൈനി ഒഴിച്ച് ബാക്കിയുള്ളതിലൊക്കെ മുഅദ്ദിൻ പറയുന്നത് പോലെ ഓരോ കലിമത്തും പറയുന്നതിനുള്ള ശ്രേഷ്ഠത പറയുന്ന ഉമറിന്റെ ഹദീസ്, അതിൽ ഇമാം മുസ്ലിമിന്റെ റിവായത്തിലുണ്ട്. എന്ത്? ഫയഖൂലു, പറയണം, ഹൈ അലന്റെ സമയത്ത് പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ല എന്ന് പറയണം. മനസ്സിലായ? അപ്പൊ ഇവിടെ പിന്നെ ഉമറിന്റെ ഇമാം മുസ്ലിമിന്റെ റിവായത്തിലാണ് ബാങ്കി പറയുന്നത് പോലെ ഓരോ കലിമത്തും ആവർത്തിച്ച് പറയണം, ഹൈ അലത്തൈനിന്റെ സമയത്ത് ഒഴിച്ച്. അപ്പൊ എന്താ പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ല എന്നാണ് പറയേണ്ടത്. എന്നാൽ മുആവിയയിൽ നിന്നും അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്നുമുള്ള ഹദീസിൽ എന്താ ഉള്ളത്? ബാങ്കി എന്താണോ പറയുന്നത് അതുപോലെ പറയണം എന്നാണ്. അപ്പൊ ആ ഈ ഹദീസ് മാത്രം എടുക്കുകയാണെങ്കിൽ എന്താണ് വരിക? ഹയ്യാല സനാ ഹയ്യാല ഫലാഹ് എന്നുള്ളടുത്ത് എന്ത് പറയണമെന്നുണ്ട് കിട്ടുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ല എന്നുള്ളത് കിട്ടൂല. തൈബ്. അപ്പൊ ഈ ഹദീസിൽ عن ابي سعيد الخدري قال رسول الله صلى الله عليه وسلم اذا سمعتم النداء فقولوا مثل ما يقول المؤذن, മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങളും പറയണം. അപ്പൊ ബാങ്ക് ബാങ്ക് കൊടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്ക് കേൾക്കുമ്പോ അതേപോലെ പറയണം. തയ്യം വലിൽ ബുഖാരി അൻ മുആവിയത്ത് മിസ്ലഹു, മുആവിയയിൽ നിന്ന് ബുഖാരിക്കും ഇതേപോലെ റിവായത്ത് ഉണ്ട്. എന്നാൽ ഇമാം മുസ്ലിം ഉമറിൽ നിന്ന് ഇങ്ങനെ ഏറ്റു പറയുന്നതിന്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന ഹദീസിലുണ്ട്. എന്ത് ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫലാഹ് എന്നുള്ളടത്ത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയണം. മനസ്സിലായോ? ഇവിടെ ഒരു മസ്അല പ്രധാനമായിട്ടുള്ള എന്താണെന്ന് വെച്ചാല്, അബൂ സഈദ് അൽ ഖുദ്രിയുടെയും മുആവിയയുടെയും ഹദീസിൽ ബാങ്ക് കൊടുക്കുന്ന ആൾ എന്താണോ ബാങ്ക് കൊടുക്കുന്നത് അതെന്നെ പറയണമെന്നാണ്. അപ്പൊ എന്ത് കിട്ടൂല, ഇത് പറയണമെന്ന് കിട്ടൂല. എന്നാൽ ഉമറിൽ നിന്നുള്ള ഹദീസിൽ എന്തുണ്ട്, ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫലാഹ് എന്ന് പറയുന്നവർക്ക് എന്താ പറയേണ്ടത്, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയണം. അപ്പോ ഏത് ഹദീസിനെ നമ്മൾ എടുക്കുക, ബുഖാരി റിപ്പോർട്ട് ചെയ്തതിനെ എടുക്കുക, മുസ്ലിം റിപ്പോർട്ട് ചെയ്തതിനെ എടുക്കുക, എങ്ങനെ? ബുഖാരി റിപ്പോർട്ട് ചെയ്തതിനെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് നമ്മൾ പറയുക, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ പറയില്ല. ബുഖാരിയുടെ റിപ്പോർട്ട് ആമാണ്, ഇതോ ഇത് ഖാസാണ്. മനസ്സിലായില്ലേ? അപ്പോ ആമിനേക്കാൾ ഖാസിനെ മുന്തിപ്പിക്കും, ആമിനേക്കാൾ ഖാസിനെ മുന്തിപ്പിക്കും. അപ്പോ നമ്മള് ഈ ഹദീസ് പ്രകാരം അമലെടുക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ആമായി പറഞ്ഞതിനെ എന്ത് ചെയ്തിട്ട് വേറെ റിവായത്തിൽ ഖാസാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഖാസായതിനെയും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് ഹദീസ് കൊണ്ടാണ് നമ്മൾ അമൽ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോ ബാങ്കി വാങ്ങി കൊടുക്കുന്നത് പോലെ പറയുക, ഈ സമയത്ത് ഹൈഅലയുടെ സമയത്ത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ല എന്ന് പറയുക. എന്താ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അർത്ഥം ലാ ഹൗല എന്ന് പറഞ്ഞെങ്കിൽ ലാ ഹറകത്ത് എന്നാണ്, ചലനം ഇല്ല എന്നാണ്, യാതൊരു ചലനവുമില്ല. വലാ ഖുവ്വത്ത എന്ന് പറഞ്ഞാൽ വലാ ഇസ്തിത്താഅത്ത് എന്നാണ്, സാധ്യതയും ഇല്ല, ചലനവും ശേഷിയുമില്ല എന്നാണ്. ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിത്താഅത്ത്, ഹൗൽ എന്ന് പറഞ്ഞാൽ ഹറകത്ത്, ചലനം. അപ്പൊ ലാ ഹറകത്ത് വല ഇസ്തിത്താഅത്ത് ഇല്ലാ ബില്ല, ആരെ കൊണ്ടല്ലാതെ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അതിനാണ് ഹൗക്കല എന്ന് പറയാം. ഹൗക്കല അങ്ങനെ പറയണ എന്താ പറയാ, ഹൗക്കല എന്ന് പറയാം, അല്ലെങ്കിൽ ഹക്വല എന്ന് പറയും. ഹക്വല കെലിമ മൻഹൂത എന്നതിന് പറയാ, അതായത് ഇങ്ങനെ ഓരോ കെലിമത്തിൽ നിന്ന് ചില പദങ്ങളെ മാത്രം എടുത്തിട്ട് ഒരു കെലിമത്ത് ഉണ്ടാക്കുക. ഇപ്പൊ ഇത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്നുള്ളതില് കണ്ടോ, ഈ ഹൗല എന്നുള്ളതിലെ ഹൗനും അതേപോലെ തന്നെ ഖുവ്വത്ത എന്നുള്ളതിലെ ഖാഫും ഇല്ലാ ബില്ലാ എന്നുള്ളതിലെ ഈ ലാമും ഇതൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹൗക്കല ഉണ്ടാക്കിയത്. ഇതേപോലെ ഹൈ അല ഇങ്ങനെ പറയും, അങ്ങനെ കുറെ ഉണ്ട്, സബ്ഹല ഹസ്ബല അങ്ങനെയൊക്കെ ഉണ്ട്. ഹൗക്കല വളരെ മഹത്തുള്ള ഒരു കലിമത്താണ്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിനോട് ചോദിക്കാണ്, നിങ്ങൾക്ക് സ്വർഗത്തിലെ ഒരു കെൻസ് ഞാൻ അറിയിച്ചു തരട്ടെ. കെൻസ് എന്ന് പറഞ്ഞാൽ ഒരു നിധി. അപ്പൊ നിങ്ങൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ പറയുക എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു റിപ്പോർട്ടിൽ കാണാം, നിങ്ങൾക്ക് സ്വർഗീയ കവാടം ഞാൻ അറിയിച്ചു തരട്ടെ, സ്വർഗത്തിന്റെ കവാടം. അപ്പൊ സ്വർഗീയ കവാടം നമുക്ക് തുറക്കാനുള്ള ഒരു കലിമത്ത് അതാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ഇത് ലാ ചില ആളുകള് മുസീബത്തിന്റെ ടൈമിലാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ പറയുന്നത്. എന്തെങ്കിലും മുസീബത്തേറ്റാൽ, മുസീബത്തേറ്റാൽ പറയാനുള്ളതല്ല ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. പിന്നെയോ, ഇതൊരു സഹായത്തേട്ടാണ്, ഇസ്തിആനത്താണ്, ഇസ്തിആനത്താണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു നമുക്കുള്ള ഒരു ആശ്ചര്യകരമായ കാര്യം കേട്ടാൽ, അല്ലെങ്കിൽ നമുക്ക് നിർവഹിക്കാനുള്ളതായ ഒരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് പിന്നെ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞില്ലേ, ഫലൂല ഇദ്ദഖൽത ജന്നത ഖുൽത മാഷാ അല്ലാ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ല. കണ്ടോ, അതൊക്കെ സഹായത്തേട്ടാണ്, ഒരു സഹായത്തേട്ടാണ്. അപ്പൊ ഈ കലിമത്ത് ഒരിക്കലും ഒരു മുസീബത്തിന്റെ സമയത്ത് പറയേണ്ട ഇസ്തിർജാഇന്റെ വചനമല്ല. ഒരു മുസീബത്ത് കാണുമ്പോൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ നമ്മളെ ആളുകൾ പറയും, പക്ഷെ അതല്ലത്, ഇത് മുസീബത്തിന്റെ സമയത്ത് പറയേണ്ടതല്ല. പിന്നെ ഇത് ഇസ്തിആനത്തിന്റെ തേട്ടാണ്, സഹായത്തേട്ടാണത്. എനിക്ക് യാതൊരു ചലനശേഷിയും ഒരു കഴിവും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല, അതുകൊണ്ട് അള്ളാഹുവിനെ നീ എന്നെ സഹായിക്കണമേ എന്നുള്ള തേട്ടാണത്. മുസീബത്ത് ഉണ്ടാകുമ്പോൾ പറയാനുള്ളതല്ലത്. ഏത് സമയത്ത് പറയാം, പ്രത്യേകിച്ച് ഇതാണ് ഉണ്ടോ. അപ്പൊ ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ല പഠിച്ചോനെ, നീ എന്നെ ആ വിജയം നേടാൻ, ആ നമസ്കാരം ലഭിക്കാൻ, യഥാവിധം ലഭിക്കാൻ നീ എന്നെ സഹായിക്കണമേ എന്നുള്ള തേട്ടാണത്. ഇസ്തിയാനത്തിൻ്റെതാണത്, ഇസ്തിർജാവിൻ്റെതല്ല. പിന്നെ എപ്പോഴാണ് ഒരാൾ ബാങ്ക് വിളിക്കുമ്പോ പിന്നെ ബാങ്ക് വിളിക്കുന്നത് പോലെ പറയേണ്ടത് എന്നുള്ളത് ഇന്ന് കിട്ടും ഈ ഒമറിന്റെ റിപ്പോർട്ടിൽ. എങ്ങനെ? മുഅദ്ദീന് പറയുമ്പോ കെലിമത്തൻ കെലിമത്തൻ പറയണമെന്നാണ്. അതുകൊണ്ടാണ് ഒമറിന്റെ ജിമായത്തിൽ കാണാൻ മുഅദ്ദീൻ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ പറയും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. എങ്ങനെ? കഴിഞ്ഞ ശേഷം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മി സലമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ ഇമാം നസായിയുടെ റിവായത്തിൽ കാന കമാ യഖൂലുൽ മുഅദ്ദിനു ഹീന യസ്കുത്, മുഅദ്ദിൻ പറയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. കാന യഖൂലു കമാ യഖൂലുൽ മുഅദ്ദിൻ ഹീന യസ്കുത്, മുഅദ്ദിൻ പിന്നെ ബാങ്കിന്റെ ലഫ്ദ് പറഞ്ഞ അവസാനിപ്പോ മൗനം ദീക്ഷിക്കുമ്പോ അപ്പൊ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നിട്ട് ഉണ്ടല്ലോ കുറച്ച് സമയം, ആ സമയത്ത് പറയുമായിരുന്നു. അത് അബൂ മഹദൂറയുടെ ഹദീസ വിഷയത്തിൽ വന്നിട്ടില്ല അല്ലെ. ഇതിന് അസ്സലാത്ത് ഖൈറുമിനെ നമുക്ക് വന്നില്ല, ഇതിന് മുമ്പ് റിവായത്ത് വന്നിട്ടില്ല ഇല്ല. പിന്നെ അബൂ മഹദൂറക്ക് റസൂലുള്ള ബാങ്ക് വിളിച്ച ഹദീസിൽ, അബൂ മഹദൂറക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് പഠിപ്പിച്ച ഹദീസിൽ ഇമാ തുർമുദിയുടെ റിവായത്തിൽ കാണാം, നീ ഫജറിന്റെ ബാങ്കിലാണ് എങ്കിൽ ഈ ഹയ്യാല ഫലക്ക് ശേഷം അസ്സലാത്തു ഖൈറുമിനെന്നവും എന്ന് പറയണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായി? അങ്ങനെ റിവായത്തിൽ ഹദീസിൽ വന്നിട്ടുണ്ട്. കേൾക്കണോ അല്ലെ? അതേപോലെ പറയണം. സദക്ത ഓ ബരീർത്ത എന്ന് പറയും, സദക്ത ഓ ബറർത്ത എന്ന് പറയും ചിലര്. അതിന് തെളിവില്ല, തെളിവില്ല. അതേപോലെ തന്നെ ഇഖാമത്ത് കൊടുക്കുമ്പോ കദ്കാമത്ത് ഇസ്ലാം, കദ്കാമത്ത് ഇസ്ലാം എന്ന് പറയുമ്പോ അഖാമഹല്ലാഹു അദാമഹല്ലാഹു അഖാമഹ എന്ന് പറയും. അതും എന്തല്ല സഹിയായി വന്നിട്ടില്ല അങ്ങനത്തെ ഹദീസ്, അത് ഹദീസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അത് പറയാൻ പാടുള്ളതല്ല. ഇവിടെ ഹയ്യാലസ്സലാ ഹയ്യാലൽഫലാ എന്നുള്ളടത്ത് മാത്രമാണ് എന്ത് പറയാൻ പറഞ്ഞത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതല്ലാത്ത ബാങ്കിന്റെ ലഫ്ദിലൊക്കെ എന്താണ് ബാങ്ക് പറഞ്ഞത് അത് പറയുക എന്നുള്ളതാണ്. ഇമാം എനിക്ക് തോന്നുന്നു അബ്ദുറഹ്മാൻ നാസർ ഉസ്താദി, ഇവിടുത്തെ ഇപ്പത്തെ ഈ പിന്നെ ഇബ്നു ഉസൈമീൻ പോലുള്ളതായ പണ്ഡിതന്മാരുടെ ഉസ്താദാണ് നാസർ ഉസ്താദി, അദ്ദേഹത്തിന്റെ തഫ്സീർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഒരു ഇത് വായിച്ചപ്പോ അദ്ദേഹം ഇത് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അസ്സലാത്തു ഖൈറുമിനെന്നും എന്ന് പറയുമ്പോഴും എന്ത് പറയാ, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ പറയാം. പക്ഷെ അതിനും തെളിവില്ല, ഹദീസിന്റെ തെളിവില്ല. ഹദീസിന്റെ തെളിവ് ഹയ്യാലസ്സലയും ഹയ്യാലൽ ഫലാഹ് ഫലാഹും പറയുമ്പോ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറയലാണ്. ഇഖാമത്തിന്റെ സമയത്ത് എന്ത് പറയുന്നുള്ളതാണ്, അതിൽ ചില പണ്ഡിതന്മാർ ഇഖാമത്തിന്റെ സമയത്ത് ഒന്നും പറയാൻ ഇല്ല എന്നുള്ളതാണ്. ചിലര് പറഞ്ഞത് ഇഖാമത്തും ബാങ്ക് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് മാ ബൈനൽ അദാനൈനി സലാ എന്നാണ്, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ നിസ്കാരം ഉണ്ട് എന്നാണ്. അപ്പൊ അവിടെ അദാനൈനി എന്നാ പറഞ്ഞത്. എന്താ അദാനൈനി എന്ന് പറഞ്ഞാല്? രണ്ട് ബാങ്ക്. ഏതാ ഉദ്ദേശം? ബാങ്കും ഇഖാമത്താണ്. അപ്പോ ബാങ്ക് കൊടുക്കുന്ന ആള് മുഅദ്ദിനാണ്, ഇഖാമത്ത് കൊടുക്കുന്ന ആള് ആര് തന്നെയാണ്? മുഅദ്ദിനാണ്. അപ്പോ പിന്നെ ഇവിടെ പിന്നെ ബാങ്ക് പറയുന്നത് പോലെ നിങ്ങൾ പറയാന്നറല്ലേ. അപ്പോ ഇഖാമത്തിന്റെ സമയത്തും ഇഖാമത്ത് കൊടുക്കുന്നവൻ പറയുന്നത് പോലെ പറയുക എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ആ അഭിപ്രായമാണ് ഷെയ്ഖ് അൽബാനി, അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ജമീ അവരൊക്കെ അഭിപ്രായപ്പെട്ടുള്ളത്. ഇഖാമത്ത് കൊടുക്കണം പറയുന്ന പോലെ നമ്മളും പറയുക എന്നുള്ളത്. അതിനുശേഷം യേശ് ഇല്ല അങ്ങനല്ല, അങ്ങനെയാണ് ചില പറയേണ്ടത് ഇതാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. അത് ബാങ്കിന്റെ ലാസ്റ്റ്, ബാങ്കിന് ശേഷം പറഞ്ഞു എന്നുള്ളതാണ് ഹദീസിന്റെ ലഫ്ദിൽ നിന്ന് മനസ്സിലാണത്. മറ്റേതൊക്കെ ബാങ്ക് കൊടുത്ത് ബാങ്ക് പറഞ്ഞതുപോലെ പറയാനാണ്. തയ്യും ഇനി അടുത്ത ഹദീസ് കുറെ സ്ഥലത്തുനിന്ന് ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ബാങ്കിന് നമ്മൾ കൊടുത്ത് ജവാബ് കൊടുത്ത് വേറെ കൊടുത്തും കേൾക്കുകയാണെങ്കിൽ ഒന്നിനു ശേഷം വേറെ ബാങ്ക് കേൾക്കുകയാണെങ്കിൽ കേൾക്കുന്ന ബാങ്കിനൊക്കെ പ്രതികരിക്കണം എന്നുള്ളതാണ് ഹദീസിന്റെ ലഫ്ദുകൾ മനസ്സിലാക്കി തരുന്നത്. ചില അമലുകളുണ്ട്, ആ അമലുകൾ ആവർത്തിക്കാൻ തെളിവില്ല, അതേസമയം മറ്റു ചില അമലുകളുണ്ട്, ആ അമലുകൾ എത്രയാണ് നമ്മൾ കേൾക്കണത് അത്രയും ആവർത്തി. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേല സലാത്ത് സലാത്ത് ഒരിക്കൽ ചൊല്ലി, പിന്നെ റസൂലുള്ളാന്റെ പേര് കേൾക്കുകയാണെങ്കിൽ സലാത്ത് ചൊല്ലൂലേ. അപ്പോ പിന്നെ അത്തരം അമലുകൾ കേൾക്കുന്നതിനനുസരിച്ച് ആവർത്തിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ബാങ്ക് വിളി കേൾക്കുന്നതിനനുസരിച്ച് അതിന്റെ ജവാബിന് ആവർത്തിക്കലാണ് ഉത്തമം എന്നാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു ആലം. ബാങ്ക് മുഅദ്ദിനെ കേട്ടാലാണ്, യന്ത്രം എന്തെങ്കിലും പറയുന്നതിനല്ല നമ്മളോട് പ്രതികരിക്കുന്നത്. ബാങ്കിയെ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ഇതാ സമീഅത്തു മുൽ മുഅദ്ദിൻ, നിങ്ങൾ മുഅദ്ദിനെ കേട്ടാൽ എന്നാണ്. മുഅദ്ദിൻ എന്ന് പറഞ്ഞെങ്കിൽ മുഅദ്ദിന് ചില ഷർത്തുകളുണ്ട്, മുഅദ്ദിൻ അയാൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അതേപോലെ തന്നെ അയാൾക്ക് ചില അദബുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, അയാൾക്ക് നിയ്യത്തുണ്ട്. യന്ത്രത്തിനും പിന്നെ റേഡിയോനൊക്കെ എന്ത് നിയ്യത്ത, അത് മുഅദ്ദിനല്ല. അടുത്ത ഹദീസ്. വാൻ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു ഖാൽ യാ റസൂലല്ലാഹ്, ഇവിടെ കുൽത്തൂന്നുണ്ടോ നിങ്ങളതില്? കുൽത്തൂന്നുണ്ടോ? കാലാന്നു കുൽത്തൂന്നുണ്ടോ? കാലാന്നുള്ളൂ, കുൽത്തൂന്നില്ല. യാ റസൂലല്ലാഹ് ഇജ്അൽനി ഇമാമ ഖൗമി ഫഖാൽ അൻത ഇമാമുഹും വഖ്തദി ബി അദ്അഫിഹിം വത്തഖിദ് മുഅദ്ദിനൻ ലാ യഅഖുദു അലാ അദാനിഹി അജ്റാ അഖ്റജഹുൽ ഖംസതു വഹസ്സനഹു തുർമുദി وصححه الحاكم. طيب وان عثمان ابن ابي العاص عثمان ابن ابي العاص رضي الله عنه النيവേദനം عثمان ابن ابي العاص അദ്ദേഹം الطائفي الثقفيയാണ്. الطائفي അദ്ദേഹം ബനൂ സഖീഫ് ഗോത്രക്കാരനാണ്, തായിഫുകാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് الطائفي الثقفي. അദ്ദേഹം ഹിജ്റയുടെ 9-ൽ തായിഫ് ഗോത്രം ഒന്നായിട്ട് റസൂലുള്ളാന്റെ അടുക്കലേക്ക് വന്ന്, തായിഫ് നിന്ന് കുറെ സഖീഫ് ഗോത്രം വന്ന് തായിഫിൽ നിന്ന്. അപ്പൊ അവരുടെ കൂട്ടെ ഈ ഉസ്മാൻ ബിൻ അബിൽ ആസ് വന്ന് മദീനയിലേക്ക്, ഹിജ്റയുടെ 9-ൽ ആമുൽ വഫൂദിൽ. അപ്പൊ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു അത് ഉസ്മാൻ ബിൻ അബിൽ ആസ് ആയിരുന്നു. ഉസ്മാൻ ഇബിൻ അബിൽ ആസ് പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ഉസ്മാൻ ബിൻ അബിൽ ആസ്. ഇവിടെ നമുക്ക് മുആവിയ ആദ്യമായിട്ട് വരികയല്ലേ, മുആവിയനെ കുറിച്ച് നമ്മൾ പറഞ്ഞോ? മുആവിയതിന് മുമ്പ് വന്നോ? മുആവിയ ഇബ്നു അബിൽ സുഫിയാൻ, മുആവിയ ഇബ്നു അബി സുഫിയാൻ, സഖർ ഇബ്നു ഉമയ്യ, മുആവിയത്ത് ഇബ്നു അബി സുഫിയാനാണ്. മുആവിയ ഇബ്നു അബി സുഫിയാന്റെ ഉമ്മ ഹിന്ദ് ബിന്ദു ഉത്ബയാണ്, ഹിന്ദ് ബിന്ദ് ഉത്ബ. അബു അബ്ദുറഹ്മാനാണ് മുആവിയ. മുആവിയ അദ്ദേഹം ഹിജ്റയുടെ 60-ൽ ഡമസ്കസിലാണ് മരിക്കുന്നത്. ഹിജ്റയുടെ 60-ൽ ദിമഷ്കിൽ മരണപ്പെട്ടു. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാപ്പ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പാണ്, മക്കം ഫത്തിന്റെ ഒക്കെ മുമ്പാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ഹിജ്റയുടെ 7-ൽ ഖൈബർ യുദ്ധത്തിന് ശേഷം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കണം. മുആവിയ റളിയല്ലാഹു അൻഹു അവ്വലു മുലൂക്കിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ രാജാവാണ് മുആവിയ. ഹിജ്റയുടെ 60-ൽ ഡമസ്കസിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഉസ്മാൻ ബിൻ അബിൽ ആസ് അദ്ദേഹം അത്തായിഫി അസ്സഖഫി. ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് ഹിജ്റയുടെ 51-ലാണ്, മുആവിയന്റെ ഖിലാഫത്തിൽ തന്നെ. മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിലാണ് ഉസ്മാൻ ബിൻ അബിൽ ആസ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം തായിഫിൽ ഗവർണറായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്തിലും ഉമർ റളിയല്ലാഹു ഖിലാഫത്തിന്റെ തുടക്കത്തിലും ഖിലാഫത്തിന്റെ ഒടുവിൽ അദ്ദേഹത്തെ ബഹ്റൈന്റെയും അതേപോലെ ഒമാന്റെയും ഒക്കെ ഖിലാഫത്ത് ഏൽപ്പിച്ച്, പിന്നീട് അദ്ദേഹത്തിന് ബസറയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച്, അങ്ങനെ ബസറയിൽ അദ്ദേഹം ബസറയെ നാഗരികവൽക്കരിച്ചത് ഉസ്മാൻ ബിൻ അബിൽ ആസ് ആണ്. അങ്ങനെ ബസറയിൽ തന്നെയാണ് ഉസ്മാൻ ബിൻ അബിൽ ആസ് പിന്നീട് മരണപ്പെട്ടത് ഹിജ്റയുടെ 51-ൽ മുആവിയ റളിയല്ലാഹു ഖിലാഫത്തിൽ. ഉസ്മാൻ ഇബ്ൻ അബിൽ ആസിനെ എല്ലാരും കേട്ടു, ഏത് വിഷയത്തിൽ? ആ റൊക്കേഷ് അറിയേണ്ട വിഷയത്തിൽ ഉസ്മാൻ ബിൻ അബ്ദുൽ ആസ് ഇസ്ലാം സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു വേദന ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം റസൂലിനോട് അതിനെക്കുറിച്ച് ആവലാതിപ്പെട്ടപ്പോൾ റസൂലുള്ള വേദന ഉള്ളവർക്ക് കൈവച്ചിട്ട് ബിസ്മില്ല എന്ന് 3 തവണ പറയാനും ഔദു ബില്ലാഹി വ ഖുദ്രതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന് 7 തവണ പറയാനും അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഉസ്മാൻ ബിൻ അബിൽ ആസിന്റെ മാതാവ് റസൂലുള്ളാഹിന്റെ വിലാദത്തിന് സാക്ഷിയായ സ്ത്രീയാണ്. ഉസ്മാൻ ബിൻ അബിൽ ആസിന്റെ ഉമ്മ റസൂലുള്ളാഹിന്റെ ജനനത്തിന് സാക്ഷിയായ ഒരു സ്ത്രീയാണ്. അത് അദ്ദേഹത്തിന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ദഹബിയൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകള് പ്രസവെടുക്കാൻ സഹായിക്കൂല്ലേ? അപ്പൊ ആ രീതിയിൽ ഏതായാലും ഉസ്മാൻ ഇബിൻ അബിൽ ആസ് അദ്ദേഹത്തിനാണ് ഈ ഹദീസ് നിവേദനം. അദ്ദേഹം തായിഫിൽ നിന്ന് സഖീഫ് ഗോത്രം മദീനയിലേക്ക് വന്നപ്പോൾ റസൂൽ ആ ഗോത്രത്തിൽ വന്ന്, അപ്പൊ അദ്ദേഹം പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. അങ്ങനെ റസൂലിന്റെ മസ്ജിദ് നബവിന്റെ ഒരു ഭാഗത്ത് അവർക്ക് താമസിക്കാനുള്ള ഒരു കുബ്ബ ഉണ്ടാക്കി, അവർക്ക് സഖീഫ് ഗോത്രത്തിന് താമസിക്കാൻ. അങ്ങനെ ആ സഖീഫ് ഗോത്രം മുഴുവൻ ആ കുബ്ബയിൽ താമസിക്കുമ്പോൾ ഇദ്ദേഹം കുട്ടിയാണ് ഉസ്മാൻ ബിൻ അബിലാസ്. ഇദ്ദേഹം എപ്പോഴും റസൂലിന്റെ കൂടെ നടക്കുകയും അങ്ങനെ ഖുർആൻ കൂടുതൽ മനപ്പാടാക്കുകയും അങ്ങനെ സുന്നത്തുകൾ കൂടുതൽ പഠിക്കുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ബുദ്ധികൂർമ്മത കണ്ട് റസൂൽ മനസ്സിലായി, ബുദ്ധികൂർമ്മത മനസ്സിലായി. അതിൽ പിന്നെയാണ് ഈ പറയുന്ന സംഭവം. അത് ഇതിന് മനസ്സിലാക്കണം. റസൂലിന്റെ കൂടെ നടന്ന് ഖുർആൻ കൂടുതൽ മനപ്പാടാക്കി, പിന്നെ കുറെ ഹദീസുകൾ സുന്നത്തുകൾ പഠിച്ച് ഇദ്ദേഹത്തിന്റെ നൈപുണ്യവും ബുദ്ധികൂർമ്മതയും റസൂലുള്ള മനസ്സിലാക്കി. അതാണ് ഉസ്മാൻ ബിൻ അബിൽ ആസ്. ഇനി എന്താ ഹദീസിൽ പറയുന്നത്? ഖാല ഉസ്മാൻ ബിൻ അബിൽ ആസ് പറയുന്നത്, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലെ, ഇജാൽനി ഇമാമ ഖൗമി, ഇജാൽനി നിങ്ങൾ എന്നെ ആക്കണം ഇമാമ ഖൗമി, എന്റെ ഖൗമിന്റെ ഇമാം. എന്റെ ഖൗമി പറഞ്ഞ ആരാ? ആരാ? സഖീഫ് ഗോത്രം. സഖീഫ് ഗോത്രം, സഖീഫ് ഗോത്രത്തിന്റെ ഇമാമാക്കി നിങ്ങൾ എന്നെ നിശ്ചയിക്കണം. അവർ മടങ്ങിപ്പോകുമ്പോ പറഞ്ഞാണ് റസൂലിനോട്, സഖീഫ് ഗോത്രം വന്ന് പിന്നെ മടങ്ങിപ്പോകുമ്പോ അദ്ദേഹം പറയാണ് ഇജാൽനി ഇമാമ ഖൗമി. ഫഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻത ഇമാമുഹും, അൻത ഇമാമുഹും, നിങ്ങൾ അവരുടെ ഇമാമാണ്, സഖീഫ് ഗോത്രത്തിന്റെ ഇമാമാണ്. വഖ്തദി ബി അദ്അഫിഹിം, വഖ്തദി, നിങ്ങൾ പിൻപറ്റണം ബി അദ്അഫിഹിം, അവരിലെ ഏറ്റവും ദുർബലനെ, അവരിലെ ഏറ്റവും ദുർബലനെ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വഖ്തദി ബി അദ്അഫിഹിം, ഇദ്ദേഹത്തെ ഇമാമായി നിശ്ചയിച്ച്, ഇനി അദ്ദേഹം എങ്ങനെ നിസ്കരിക്കണം എന്ന് റസൂലുള്ള പറയാണ്. അപ്പോ നല്ല കരുത്തന്മാരുണ്ടാവും മുഅ്മിനീങ്ങളിൽ, വയസ്സായവരുണ്ടാവും, ദുർബലരുണ്ടാകും, രോഗികളുണ്ടാവും. മനസ്സിലെ? നിസ്കാരം എത്ര ലോങ് ആക്കാം, എത്ര ദീർഘിപ്പിക്കാം? ദീർഘിപ്പിക്കേണ്ട തോത് മനസ്സിലാക്കണമെങ്കിൽ അതിലെ ദുർബലനെ നോക്കണം. അയാൾക്ക് എത്ര താങ്ങാൻ കഴിയും അത്രയും നിസ്കരിക്കാവൂ. അതാണ് പറഞ്ഞ മനസ്സിലായ. അതായത് വക്തദീ ബി അദാഫിയും, അവരിലെ ദുർബലനെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ നോക്കുക. അപ്പോൾ ചിലവർക്ക് അരമണിക്കൂറൊക്കെ നിസ്കരിക്കണം, അത് മുഷ്കില. ചിലർക്ക് അങ്ങനെയുള്ള 5 മിനിറ്റ് തന്നെ കഴിഞ്ഞാൽ മൂപ്പര് ഡൗൺ ആവും. അപ്പോ അങ്ങനത്തെ ആളുകളെ നോക്കിയിട്ട് ആ 5 മിനിറ്റ് നിസ്കരിച്ചാൽ മതി എന്നർത്ഥം. അതായത് ദുർബലനെ പരിഗണിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഒത്തതി ബദാഫിയും, ഇമാമിന് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, കൂട്ടത്തിൽ ദുർബലരായ ആളുകൾ, രോഗികളൊക്കെ ഉണ്ട് എങ്കിൽ നിസ്കാരം ദീർഘിപ്പിക്കാൻ പാടുള്ളതല്ല, അവർക്ക് വേണ്ടിയിട്ട് നമസ്കാരം ചുരുക്കണം. അതാണ് വക്തദി ബദാഫിയും. വത്തഹിദ് മുഅദ്ദിനൻ, നിങ്ങളൊരു മുഅദ്ദിനെ സ്വീകരിക്കണം. ഇമാമല്ലേ, ഇമാമാണ് ഇദ്ദേഹം, അപ്പൊ മുഅദ്ദിന് വേണം, നിങ്ങളൊരു മുഅദ്ദിനെ സ്വീകരിക്കണം. എങ്ങനെയുള്ള മുഅദ്ദിൻ? ലാ യഖുദു അലാ അദാനിഹി അജ്റ, ലാ യഖുദു, അയാൾ സ്വീകരിക്കാൻ പാടില്ല, അലാ അദാനിഹി, തന്റെ ബാങ്കിന് അജ്റൻ, കൂലി. അപ്പൊ ബാങ്കിന് കൂലി സ്വീകരിക്കാത്ത വ്യക്തിയെ നിങ്ങളൊരു മുഅദ്ദിനായിട്ട് സ്വീകരിക്കുകയും വേണം. മുഷ്കില, അത് മുഷ്കില. ഇതുവരെ പറഞ്ഞ് മനസ്സിലായി, ഇത് കുറച്ച് ഇടങ്ങാറുണ്ട് മനസ്സിലാക്കാല്ലേ. എന്താണാ പറഞ്ഞത്? ഏത് നാട്ടിലും കിട്ടൂല. അതായത് ഇവിടെ ഈ ഹദീസിൽ കുറെ 1-2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇജാൽനി ഇമാമ ഖൗമി എന്നാണ്, ഇവിടെ നേതൃത്വം ചോദിച്ചു വാങ്ങാണ്. നേതൃത്വം ചോദിച്ചു വാങ്ങാൻ പാടുണ്ടോ? നേതൃത്വം ഇസ്ലാമിൽ നേതൃത്വം ചോദിച്ചു വാങ്ങാൻ പാടുന്നതല്ല, ചോദിച്ചു വരുന്നവർക്ക് നേതൃത്വം കൊടുക്കാനും പാടില്ല, നേതൃത്വം കൊടുക്കാനും പാടില്ല. വിശിഷ്യ ദുനിയാവിന്റെ വിഷയത്തിൽ ദുനിയാവിൽ ആർത്തി കാണിച്ച് നേതൃത്വം ചോദിക്കുന്നവർക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ലതല്ല. ഇവിടെ ഇദ്ദേഹം ഇജൽനി ഇമാം ഖൗമി എന്ന് അദ്ദേഹം പറയാൻ കാരണം, ഒരാള് ഒരു പദവിക്ക് യോഗ്യനാണ്, ആ നാട്ടിൽ അയാളുടെ പദവിക്ക് യോജിച്ച ഒരാളില്ല, ആ പദവി അയാളെ ഏൽപ്പിക്കൽ അനിവാര്യവുമാണ്, എങ്കിൽ അയാൾക്ക് ആ പദവി ചോദിച്ചു വാങ്ങാം. നേതൃത്വം ചോദിക്കാൻ പാടില്ല എന്നുള്ളതൊരു പൊതു ഫത്വല്ല, അത് ഈ ദുനിയാവിനാർത്തിയുള്ളവരുടെ വിഷയത്തിലുള്ള പ്രത്യേക ഒരു വിഷയമാണ്. എന്നാൽ ഒരു സ്ഥാനം, ആ സ്ഥാനത്തിനൊരു വ്യക്തി യോഗ്യനാണ്, അവിടെ മറ്റൊരാളും ഇല്ല, ആ സ്ഥാനം ഇയാൾ അലങ്കരിച്ചിട്ടില്ല എങ്കിൽ മുസ്ലിമീങ്ങൾക്ക് മസ്ലഹത്ത് നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ജോലി ചോദിച്ചു വാങ്ങാം. ഏതുപോലെ ഈജിപ്തിന്റെ ചരിത്രത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പോലെ, എന്താ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇജാലിനി അലാ ഖസായിൻ അൽ അർ, രാജാവിനോട് പറയാണ് ഭൂമിയിലെ ഖജനാവുകളുടെ മേൽനോട്ടം നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം, നേതൃത്വം ചോദിച്ചു അങ്ങനെ. കാരണം എന്താ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കാണാണ് ഈജിപ്റ്റ് എന്ത് ചെയ്യാണ്, തകരാൻ പോവുകയാണ്, സാമ്പത്തികമായിട്ട് തകരാൻ പോവുകയാണ്. ഈ തകരാൻ പോകുന്ന സാമ്പത്തിക വ്യവസ്ഥ ഏറ്റെടുക്കാൻ അവിടെ വേറൊരാളുമില്ല, പക്ഷെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിന് യോഗ്യനാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അത് ചോദിച്ചു വാങ്ങിയത്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്, ആ ദുനിയാവിന് വേണ്ടിയിട്ടല്ല, പിന്നെയോ ആഖിറത്തിന് വേണ്ടിയിട്ട്, പൊതു നന്മക്ക് വേണ്ടിയിട്ട്, പൊതു നന്മക്ക് വേണ്ടിയിട്ട്. അതാണ് ഇവിടെ ഉദ്ദേശം. ഇജ്വാലിനി അല ഇമാമ ഖൗമി, എന്റെ ഖൗമിന്റെ ഇമാമത്ത് നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം. റസൂല്ല അദ്ദേഹത്തെ ഏൽപ്പിച്ചു, കാരണം റസൂല്ലാന്റെ കൂടെ അദ്ദേഹം നടന്ന സമയത്ത് അദ്ദേഹത്തെ റസൂല്ല മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ, അപ്പൊ റസൂല്ല പറഞ്ഞ അടുത്ത ഇമാമും, നിങ്ങൾ അവരുടെ ഇമാമാണ്. വക്തദീ ബി അദാഫിഹിം, എന്താ ആളെ നോക്കണം മമ്മൂ, നിങ്ങളെ ദുർബലരായ ആളുകൾ ഉണ്ടെങ്കിൽ നിസ്കാരം വേണ്ട എന്ന് നീട്ടിക്കൊണ്ടാകാൻ പാടില്ല. പിന്നെ വത്തഹിദ്മു അദ്ദേഹം ലായഖുദു അല അദാനിഹി അജ്റാന, അദാനിന് കൂലി വാങ്ങാത്ത, സ്വീകരിക്കാത്ത ഒരു മുഅദ്ദിനെ നിങ്ങൾ സ്വീകരിക്കും വേണം എന്നാണ്. അതെന്താ മസ്അല, ഒരാള് ഇമാമത്ത് നിൽക്കാൻ അയാൾ പറയണം, ഞാൻ ഇമാമ നിൽക്കാം, എനിക്ക് ഇത്ര കിട്ടണം, ഞാൻ ബാങ്ക് കൊടുക്കാം, എനിക്ക് ഇത്ര കിട്ടണം, ഇങ്ങനെ ചോദിക്കുന്നവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? അതേസമയം ഒരു പിന്നെ പള്ളിയിൽ ഒരു ബാങ്കിയെ വേണം, ഒരു ഇമാമിനെ വേണം, പള്ളി നോക്കിക്കൊണ്ടെടുക്കാൻ ഒരാളെ വേണം, അതിനൊരാളെ അത്യാവശ്യമാണ്. അത്തരം ഒരു വ്യക്തിക്ക് അയാളാ അതിന് കീറാച്ചയല്ല എങ്കിൽ കമ്മിറ്റിക്കാർക്ക് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് പ്രശ്നമല്ല, ഒരു സംഖ്യ നിശ്ചയിക്കുന്നതിന് പ്രശ്നമല്ല, ബൈത്തുൽ മാൽ ഉണ്ടെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്നൊരു സാലറി നിശ്ചയിക്കുന്നതിന് പ്രശ്നമല്ല, അതേപോലെ തന്നെ ഔഖാഫ് ഉണ്ടെങ്കിൽ ഔഖാഫിൽ നിന്നൊരു സംഖ്യ കൊടുക്കുന്നതിന് പ്രശ്നമല്ല. അതേസമയം ഒരു വ്യക്തിയോട് ബാങ്ക് കൊടുക്കുന്നു പറയുമ്പോൾ എനിക്ക് ഇത്ര കിട്ടണം എന്ന് പറഞ്ഞാൽ, നമ്മളെ പള്ളിയിലൊക്കെ ബാങ്കില്ല, അപ്പൊ നിങ്ങൾ ആ സ്ഥാനത്തേക്ക് നിശ്ചയിക്കാന്ന് പറയുമ്പോ അയാൾ ബാങ്കിന് എനിക്ക് ഇത്രയാണ് കിട്ടേണ്ടത്, ഇന്നലെ ഞാൻ ബാങ്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ അമ്മാരി ആളുകളെ സ്വീകരിക്കാൻ പാടില്ല. അത് ഇമാമത്തിന്റെ വിഷയം അങ്ങനെ തന്നെയാണ്. അതില്ല എങ്കിൽ എന്ത് ചെയ്യാം, ഒരാൾക്ക് അയാള് അയാളുടെ പിന്നെ എല്ലാ ഇടപാടും നോക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം, ബാങ്ക് കൊടുക്കാനായിട്ട്, അതേപോലെ ഇമാമത്തിനായിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ ശരീരം ഇതിന് ഒഴിഞ്ഞു വെക്കുകയാണെങ്കിൽ, അദ്ദേഹം ആ ജോലി നോക്കിയിട്ട് പള്ളി നോക്കി നടത്തുകയാണെങ്കിൽ, ഔഖാഫിൽ നിന്നോ അല്ലെങ്കിൽ കമ്മിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്നോ അയാൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സംഖ്യ മാസാമാസോ അല്ലെങ്കിൽ അതിനനുസരിച്ച് നൽകാവുന്നതാണ്. പക്ഷേ ഇതെന്താണ്, അയാൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ്, അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനത്തെ അത് പാടുള്ളതല്ല, അത് മഹാ പ്രയാസകരമായ ഒരു സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ലയഖുദു അല അദാനിഹി അജ്റ എന്നാണ്, തന്റെ ബാങ്കിന് കൂലി സ്വീകരിക്കാത്ത ഒരു മുഅദ്ദിനെ സ്വീകരിക്കുകയും ചെയ്യുക. അഖ്റജഹുൽ ഖംസ, ഈ ഹദീസ് ഖംസത്ത് റിപ്പോർട്ട് ചെയ്തതാണ് ഇമാം അഹ്മദും സുനനുൽ അർബാഇന്റെ ആളുകളും. ഹസനഹു തുർമുദി വസഹഹഹു അൽ ഹാകിമു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.